ഓൾ നേഷൻസ് ഗോസ്പൽ പബ്ലിഷേഴ്സ് വഴി നഷ്ടപ്പെട്ടു. വിശക്കുന്ന മൃഗങ്ങളും മാരകമായ പാമ്പുകളും ഉള്ള ഒരു കാട്ടിൽ നഷ്ടപ്പെടുന്നത് ഏറ്റവും ഭയാനകമാണ്. വെള്ളമോ റോഡോ വഴികാട്ടിയോ ഇല്ലാത്ത മരുഭൂമിയിൽ നഷ്ടപ്പെടുന്നത് മരണത്തിലേക്ക് നയിക്കും. കോമ്പസ് ഇല്ലാതെ, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ, കപ്പലുകളോ മെക്കാനിക്കൽ ശക്തിയോ ഇല്ലാതെ, ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ സംരക്ഷണമില്ലാതെ ഉയർന്ന കടലിൽ നഷ്ടപ്പെടുന്നത് വിനാശകരമാണ്. മഞ്ഞും ഹിമവും നിറഞ്ഞ ഉയർന്ന പർവ്വതങ്ങളിൽ നഷ്ടപ്പെടുന്നത് മരണം ഉറപ്പാണ്. എന്നാൽ ഏറ്റവും മോശമായത് പാപത്തിന്റെയും അധപതനത്തിന്റെയും ലോകത്തിൽ നഷ്ടപ്പെടുന്നതാണ്. കാരണം അത് ആത്മീയ നാശത്തിലേക്കും മരണത്തിലേക്കും നരകത്തിലേക്കും നയിക്കുന്നു. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, തെറ്റിപ്പോയ ആടിനെപ്പോലെ ഞാൻ വഴിതെറ്റിപ്പോയി. സങ്കീർത്തനങ്ങൾ 119 വാക്യം 176. ആടുകൾക്ക് ഒരു ഇടയനെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവ വിശക്കുന്ന സിംഹങ്ങൾ, കരടികൾ അല്ലെങ്കിൽ ചെന്നാക്കൾ എന്നിവയ്ക്ക് ഇരയാകും. സിംഹത്തെയും കരടിയെയും കൊന്ന ദാവീദിനെപ്പോലെ ഒരു യഥാർത്ഥ ഇടയനെയാണ് അവർക്ക് വേണ്ടത്. ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ അവൻ തയ്യാറായിരുന്നു. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ പച്ചപ്പുൽ മേച്ചിൽപ്പുറങ്ങളിലേക്കും ശാന്തമായ വെള്ളത്തിലേക്കും നമ്മെ നയിക്കുന്ന ഏക വിശ്വസ്തനും യഥാർത്ഥ ഇടയനുമായ യേശുവിനെ നമുക്ക് ആവശ്യമുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, എന്റെ ആടുകളെ അറിയുന്നു, അവ എന്നെയും അറിയുന്നു. യോഹന്നാൻ 10:14. ആടുകൾക്ക് ഇടയൻ ഉണ്ടായാൽ പോരാ, ഇടയൻ ഒരു യഥാർത്ഥ ഇടയനായിരിക്കണം. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, എന്റെ ജനം കാണാതെ പോയ ആടുകളായിരുന്നു, അവരുടെ ഇടയന്മാർ അവരെ വഴിതെറ്റിച്ചു. യിരെമ്യാവ് 50:6. അന്ധന്മാരുടെ അന്ധനായ നേതാക്കന്മാരായ സ്വയം നീതിമാനായ ഇടയന്മാരെ പിന്തുടരരുത്. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനും വന്ന യേശുവിനെ അനുഗമിക്കുക. നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കാനും രക്ഷിക്കാനും അവൻ തുടരും. അവരെ കണ്ടെത്തുന്നതുവരെ അവൻ അന്വേഷണം തുടരും. വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വെച്ച് ഞാൻ രണ്ട് വേട്ടക്കാരെ കണ്ടുമുട്ടി. അവർ ഒരു കാലത്ത് കലഹാരി മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു. കഴുതകൾ വലിക്കുന്ന വണ്ടിയിൽ അവർ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ഒരു മലയിൽ എത്തിയ അവർ തങ്ങളുടെ കൂടാരങ്ങൾ അടിച്ചു. ഒരു ദിവസം വേട്ടയാടാൻ പോയ രണ്ടുപേരും ഒരു ആനക്കൂട്ടത്തിന്റെ അംശം കണ്ടെത്തി. അവരെ പിന്തുടർന്ന് അവർ മരുഭൂമിയിലേക്ക് കൂടുതൽ ആഴത്തിൽ നയിക്കപ്പെട്ടു. വൈകുന്നേരത്തോടെ ആദ്യത്തെ വേട്ടക്കാരൻ ഉറുമ്പിനെ കണ്ടെത്തി. അവയിൽ രണ്ടെണ്ണം വെടിവച്ചു. തുടർന്ന് തന്റെ കൂട്ടുകാരനെ തിരയാൻ പോയി. പക്ഷേ വിജയിച്ചില്ല. മറ്റൊരു വേട്ടക്കാരൻ തന്റെ കൂട്ടുകാരനോട് പറയാതെ അതേ കൂട്ടത്തിലേക്ക് നയിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ച മറ്റൊരു സ്പൂറിനെ പിന്തുടർന്നു. ആദ്യത്തെ വേട്ടക്കാരൻ തന്റെ സുഹൃത്തിനെ തിരയുന്നത് തുടരുമ്പോൾ ഇരുട്ട് വന്നു. അയാൾക്ക് ദിശ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പാളയത്തിലെ തീപിടുത്തങ്ങൾ തന്നെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിൽ രാത്രിയുടെ ഭൂരിഭാഗവും അവൻ നടന്നു. പൂർണ്ണമായി ക്ഷീണിതനായി, നഷ്ടപ്പെട്ടു. ദാഹത്താൽ കീഴടക്കുന്നതുവരെ അവൻ 2.5 ദിവസം നടന്നു. അവന്റെ നാവ് വീർക്കുകയും ചോരയൊലിക്കുകയും വായിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്തു. ചൂടുള്ള മരുഭൂമിയിലെ മണലിൽ അവൻ ദാഹം കൊണ്ട് മരിക്കുകയായിരുന്നു. മരണാസന്നമായ അവസ്ഥയിൽ കിടന്ന് അവൻ സഹായത്തിനായി ദൈവത്തിലേക്ക് തിരിഞ്ഞു. പ്രാർത്ഥനയുടെ ഒരു വാക്ക് ഉച്ചരിക്കാൻ അവനു കഴിഞ്ഞില്ല. പക്ഷേ മനുഷ്യന്റെ ഹൃദയം കാണുന്ന ദൈവം അവന്റെ നിലവിളി കേട്ടു. പെട്ടെന്ന് മരണാസന്നനായ വേട്ടക്കാരൻ അകലെ ഒരു കുരിശ് കണ്ടു. കുരിശിൽ നിന്ന്, എനിക്ക് ദാഹിക്കുന്നു, അത് യേശുവിന്റെ നിലവിളിയാണെന്ന് അവനറിയാമായിരുന്നു. ഉണർത്തുന്ന ജീവദായക ശക്തി പോലെ അത് അവന്റെ മുഴുവൻ സത്തയിലൂടെ കടന്നുപോയി. കാൽവരി കുരിശിൽ ദൈവപുത്രനായ യേശു തന്റെ സ്ഥാനത്ത് കഷ്ട അനുഭവിച്ചുവെന്ന് മനസ്സിലാക്കിയതോടെ അവന്റെ ദാഹം അപ്രത്യക്ഷമായി. 1 Samuel 16:17 Yohanan 19:28. ക്ഷീണവും തളർച്ചയും എല്ലാം വിട്ടൊഴിഞ്ഞ് അവൻ തികച്ചും ഉന്മേഷത്തോടെ എഴുന്നേറ്റു. യേശു തന്റെ സ്ഥാനത്ത് കഷ്ട അനുഭവിച്ചതിന് അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ അവൻ ഉന്മേഷവും പുനരുജ്ജീവനവും നേടി. ഇത്രയും അത്ഭുതകരമായ രീതിയിൽ തന്നെ കണ്ടുമുട്ടിയതിന് അവൻ പൂർണ്ണഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൻ ചുറ്റും നോക്കി തന്റെ ആളുകളെ കണ്ടെത്താൻ ഏത് ദിശയിലേക്ക് പോകണമെന്ന് ചിന്തിച്ചു. അവൻ നോക്കിയപ്പോൾ അത്ഭുതത്തോടെ ഒരു മനോഹരമായ കൈ നിലത്തു നിന്ന് 4 അടി ഉയരത്തിൽ മുന്നോട്ട് ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കണ്ടു. താൻ കണ്ട കൈ യഥാർത്ഥമാണോ എന്ന് ചിന്തിച്ച് അയാൾ അതിനടുത്തേക്ക് നീങ്ങുമ്പോൾ അത് അവനു മുമ്പേ നീങ്ങി. അത് ദൈവത്തിന്റെ കൈയും ദൈവത്തിന്റെ വിരലുമാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ഏതാണ്ട് ഒരു പകലും രാത്രിയും അതിനെ പിന്തുടർന്നു. അവൻ ചലിപ്പിച്ചപ്പോൾ കൈ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ നിശ്ചലമായി നിന്നപ്പോൾ കൈ നിശ്ചലമായി. ഒടുവിൽ കൈ തണുത്ത വെള്ളത്തിന്റെ മുകളിൽ നിന്നു. ദാഹം മാറുന്നത് വരെ അവൻ കുടിച്ചു. തലയുയർത്തി നോക്കിയപ്പോൾ കൈ അപ്രത്യക്ഷമായെന്ന് മനസ്സിലായപ്പോൾ അടുത്തുള്ള മണൽത്തിട്ടകൾക്ക് പിന്നിൽ നിന്ന് കെമ്പിന്റെ ടെന്റുകൾ കണ്ടു. കെമ്പിൽ എത്തിയ അദ്ദേഹം തന്റെ ആളുകൾ ദൈവം തന്നെ സുരക്ഷിതമായി തങ്ങളുടെ അടുക്കൽ തിരികെ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി കണ്ടു. തനിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ മറ്റൊരു വേട്ടക്കാരനും ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അവനും നഷ്ടപ്പെട്ടു. ദൈവം അവനെയും ശ്രദ്ധേയമായ രീതിയിൽ അവന്റെ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. തെറ്റായ പാത പിന്തുടർന്ന അദ്ദേഹം മരുഭൂമിയിൽ സ്വയം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. പാളയത്തിനായി വെറുതെ തിരഞ്ഞു രാത്രി മുഴുവൻ അലഞ്ഞു. നേരം പുലർന്നപ്പോൾ തന്റെ 8 വയസ്സുള്ള മകൻ അടുത്തുള്ള ഒരു മൺകൂനയിൽ നിന്ന് തന്നിലേക്ക് ആംഗ്യം കാണിക്കുന്നത് അവൻ അത്ഭുതത്തോടെ കണ്ടു. ആ കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് താണ്ടാൻ കഴിഞ്ഞതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. ആൺകുട്ടിയുടെ കാൽപ്പാടുകൾ കാണുന്നില്ലെങ്കിലും കാഴ്ച വളരെ വ്യക്തമായിരുന്നു. അവൻ മൺകുണയിലേക്ക് തുടങ്ങി 6 മൺകുണകൾ കടക്കുന്നതുവരെ അത് തുടർന്നു. 7-ാമത്തേതിൽ എത്തിയപ്പോൾ കൊച്ചുകുട്ടി കൈവീശുന്നിടത്ത് നിന്ന് ദൂരെ പാളയത്തിന്റെ കൂടാരങ്ങൾ അയാൾക്ക് കാണാമായിരുന്നു. സുഖമായി ഉറങ്ങുകയായിരുന്ന മകന്റെ കട്ടിലിനരികിൽ അയാൾ പെട്ടെന്ന് തന്നെ കണ്ടെത്തി. ദൈവം തനിക്ക് ഒരു ദർശനം നൽകി അവനെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ മനസ്സിലാക്കി. സമ്പത്ത്, പ്രശസ്തി, സുഖം, പണം, ആനന്ദം, വിജയം തുടങ്ങി നിരവധി കാര്യങ്ങൾ ആയാലും വേട്ടക്കാരെ പോലെ ഈ ലോകത്തിലെ കാര്യങ്ങൾ വേട്ടയാടുകയാണ് നമ്മൾ. അതിനാൽ ആദ്യം ദൈവരാജ്യത്തെ അന്വേഷിക്കാൻ മറക്കുന്നു. ഈ ലോകത്തിന്റെ ആത്മീയ മരുഭൂമിയിൽ നാം വഴിതെറ്റുന്നു. നമ്മുടെ ആത്മാക്കൾ ജീവനുള്ള ദൈവമായ ദൈവത്തിനായി ദാഹിക്കുന്നു. നിരാശയോടെ അവനോട് നിലവിളിക്കുന്നതുവരെ, ജീവന്റെ ഉറവയായി യേശു നമുക്ക് വെളിപ്പെടുന്നതുവരെ, നഷ്ടപ്പെട്ടവരെ നോക്കി രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്ന് യേശു പറഞ്ഞു. കാണാതെ പോയ ആടുകളെ കണ്ടെത്തുന്നതുവരെ അവൻ തിരയുന്നു. അവൻ നിങ്ങളെയും എന്നെയും തിരയുന്നു. എങ്ങനെയാണ് ഒരു ആട് വഴിതെറ്റുന്നത്? തിന്മ ആഗ്രഹിച്ചുകൊണ്ട്, ഇടയന്റെ വിളി അവഗണിച്ചുകൊണ്ട്. ഇടയനും അവന്റെ ആടുകളും മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ നിൽക്കുക, പ്രലോഭകന്റെ ശബ്ദം ശ്രവിക്കുക, അല്ലെങ്കിൽ ഇടയന്റെ മുമ്പാകെ ഓടുകയും സ്വന്തം മേച്ചിൽപ്പുറങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ധൂർത്തനായ പുത്രൻ എങ്ങനെ നഷ്ടപ്പെട്ടു? അവൻ ലോകത്തിന്റെ പാപഭോഗങ്ങൾ ആഗ്രഹിച്ചു. അവൻ തന്റെ പിതാവിനോട് നന്ദി കെട്ടവനായിരുന്നു. എല്ലാ തിന്മകളുടെയും മൂലകാരണമായ പണത്തോടുള്ള സ്നേഹത്താൽ അവൻ സമ്പന്നനായിരുന്നു. ഈ ലോകത്തിലെ ദൈവം അവന്റെ കണ്ണുകളെ അന്ധമാക്കി. അങ്ങനെ അയാൾക്ക് തന്നെത്തന്നെ ക്രമേണ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ തീർച്ചയായും അവനു വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്നും പിതാവിൽ നിന്നും അകന്ന പാപത്തിന്റെ ചെളിയിലേക്ക് ഒഴുകുന്നു. അവൻ പന്നികളെ മേയ്ക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്യുമ്പോൾ അവൻ തന്റെ വിഡ്ഢിത്തത്തിൽ നിന്ന് ഉണർന്നു. പന്നികൾ തീരിച്ച തൊണ്ടുകൊണ്ട് ഒഴിഞ്ഞ വയറു നിറക്കാൻ അനുവദിക്കാത്ത പന്നികളെയും യജമാനനെയും ഉപേക്ഷിച്ച് അവൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി. ഞാൻ സ്വർഗത്തിനെതിരെയും ദൈവത്തിനെതിരെയും നിങ്ങൾക്കെതിരെയും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്നു വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. താൻ പാപം ചെയ്തുവെന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ തന്നെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തിയില്ല. അവന്റെ സ്നേഹവാനായ പിതാവ് അവനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. എന്റെ ഈ മകൻ മരിച്ചു, ആത്മീയമായി വീണ്ടും ജീവിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു കണ്ടെത്തിയിരിക്കുന്നു. ലൂക്കോസ് 15 വാക്യങ്ങൾ 11-32 വരെ. ഒരു സ്ത്രീക്ക് 10 വെള്ളി നാണയങ്ങൾ ഉണ്ടെന്ന് കരുതുക. ഒന്ന് നഷ്ടപ്പെട്ടു, അവൾ വിളക്ക് കൊളുത്തി, വീട് അടിച്ചുവാരി, അത് കണ്ടെത്തുന്നതുവരെ ശ്രദ്ധാപൂർവം അന്വേഷിക്കില്ലേ? അവൾ അത് കണ്ടെത്തുമ്പോൾ അവളുടെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി പറയുന്നു, എന്നോടൊപ്പം സന്തോഷിക്കൂ, എന്റെ നഷ്ടപ്പെട്ട നാണയം ഞാൻ കണ്ടെത്തി. ലൂക്കോസ് 15 വാക്യം 8-10 വരെ. മറിയയും ജോസഫും യെരൂശലേമിലെ ദേവാലയത്തിൽ വച്ച് യേശുവിനെ കാണാതെ പോയി. 3 ദിവസം അവനെ കണ്ടെത്തുന്നതുവരെ അവനെ അന്വേഷിച്ചു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയുള്ള ആയിരക്കണക്കിന് സഭാംഗങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ ഒരിക്കലും അവനെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയിട്ടില്ല. വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും വീണ്ടും ജനിച്ചിട്ടില്ല. യേശുവിനെ തങ്ങളുടെ വ്യക്തിപരമായ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം യേശു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 3:2. മനുഷ്യന് വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. ജോൺ 3:3. ഓർക്കുക, യേശു ഇപ്പോഴും നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുകയാണ്. അവൻ നിങ്ങളെ അന്വേഷിക്കുന്നു. നിങ്ങൾ അവനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കൂടിക്കാഴ്ച നിങ്ങൾ അനുഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ വിശുദ്ധി, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിന്റെ സന്തോഷം, ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിലുള്ള നിങ്ങളുടെ സാക്ഷ്യം എന്നിവ നഷ്ടപ്പെട്ടിരിക്കാം. അത് യേശുവിൽ കണ്ടെത്തുന്നതുവരെ തിരയുക. ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ പണം എന്നിവ നഷ്ടപ്പെട്ടിരിക്കാം. നിങ്ങളുടെ കഷ്ടതകളും ഹൃദയവേദനകളും എന്തുതന്നെയായാലും എല്ലാം നിങ്ങൾക്ക് തിരികെ നൽകാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്നാൽ ഓർക്കുക, തന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടപ്പെടും. എന്നാൽ എനിക്കുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ലൂക്കോസ് 9:24. നിങ്ങൾ ലോകം മുഴുവൻ നേടിയേക്കാം. ഈ ലോകത്തിലെ എല്ലാ സമ്പത്തുകളേക്കാളും വലിയ മൂല്യമുള്ള നിങ്ങളുടെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്താം. നമ്മുടെ പാപങ്ങൾ നിമിത്തം നാം എല്ലാവരും ഒരു അപവാദവുമില്ലാതെ പൂർണ്ണമായും നിരാശാജനകമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. നാം പാപമില്ലാത്തവരാണെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ല. നാം പാപം ചെയ്തിട്ടില്ലെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ നാം അവനെ ഒരു നുണയനാക്കുന്നു. അവന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. 1 യോഹന്നാൻ 1:8-10 വരെ. നമ്മളിൽ ഒരാളല്ല നഷ്ടപ്പെട്ട അവസ്ഥയിൽ തുടരേണ്ടതില്ല. മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടത് അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. ലൂക്കോസ് 19:10. കർത്താവ് നിങ്ങൾക്ക് വളരെ അടുത്താണ്. നിങ്ങൾ അവനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അത് ചെയ്യണം. കർത്താവ് അടുത്തിരിക്കുമ്പോൾ അവനെ അന്വേഷിക്കുക. യെശയ്യാവ് 55:6. അന്വേഷിക്കുന്ന ഒരു രക്ഷകനും അന്വേഷിക്കുന്ന പാപിയും എപ്പോഴും പരസ്പരം കണ്ടെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാൻ കഴിയും. നിങ്ങൾ അവനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. മത്തായി 7:7. നിങ്ങൾ അവനെ കണ്ടെത്തി നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഇഷ്ടവും ഭാവിയും അവനു സമർപ്പിക്കുമ്പോൾ ആടുകളുടെ നല്ല ഇടയനായ അവൻ നിങ്ങളെ പച്ചപുൽമേടുകളിലേക്കും നിത്യജീവിതത്തിലേക്കും നയിക്കും. സങ്കീർത്തനങ്ങൾ 23:2. നഷ്ടപ്പെട്ടവരെ, ഇപ്പോൾ അവനെ വിളിക്കുക. മടിക്കരുത്, കാരണം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രവൃത്തികൾ 2:21. പുറത്തുവാ, പാപത്തിന്റെ അധിപൻ കപ്പലിൽ നിന്ന് പുറത്തുവരൂ. സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു വരിക. യേശു രാജാക്കന്മാരുടെ രാജാവും കർത്താക്കളുടെ കർത്താവുമാണ്. ഇരുട്ടിന്റെ രാജ്യം വെളിച്ചത്തിന്റെ രാജാവും സമാധാനത്തിന്റെ രാജാവുമായ യേശു കീഴടക്കി. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തുവരൂ. നിങ്ങളെ സ്വതന്ത്രരാക്കാനാണ് യേശു വന്നത്. അവൻ കാൽവരി മരത്തിൽ വീണ്ടെടുപ്പിന്റെ വില നൽകി. നിങ്ങളെ സ്വതന്ത്രരാക്കാനാണ് അവൻ മരിച്ചത്. ഗലാത്തിയർ 5:1, എബ്രായർ 2:14-15. ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തുവരിക. മരണഭയം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സാത്താൻ നിങ്ങളെ അടിമത്തത്തിലാക്കി. യേശു പാപത്തെയും മരണത്തെയും കീഴടക്കി. നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിച്ച കുരിശിൽ അവ തുറന്ന് കാണിക്കുകയും ചെയ്തു. അവൻ മരണത്തിന്റെ മണ്ഡലത്തിൽ പ്രവേശിച്ച് മരണത്തെ കീഴടക്കി. എന്നേക്കും ജീവിക്കാൻ അവൻ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ ജീവിക്കുന്നതിനാൽ നാം ജീവിക്കുന്നു. യേശു ക്രൂശിക്കപ്പെടുകയും നമ്മുടെ സ്ഥാനത്ത് മരിക്കുകയും ചെയ്തതിനാൽ നാം ലോകത്തിന്, പാപത്തിനും സ്വയത്തിനും ക്രൂശിക്കപ്പെട്ടു മരിച്ചവരാണ്. എന്നാൽ അവനിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന് നമ്മുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു. റോമർ 4:25. ഒരിക്കൽ ഈ ലോകത്തിന്റെ കാവൽ മാലാവയായിരുന്ന, സംരക്ഷക മാലാവയായിരുന്ന സാത്താൻ ദൈവത്തിനു മീതെ തന്നെ തന്നെ ഉയർത്തി പറഞ്ഞു, ഞാൻ മേഘങ്ങളുടെ ശിഖരങ്ങളിൽ കയറും, ഞാൻ എന്നെ അത്യുന്നതനെ പോലെയാക്കും. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങളെ പാതാളത്തിലേക്കും കുഴിയുടെ ആഴത്തിലേക്കും ഇറക്കി. യെശയ്യാവ് 14:12-16. ഈ ലോകത്തിന്റെ ദൈവവും രാജാവുമായ സാത്താൻ കീഴടകപ്പെട്ടു. മനുഷ്യരാശിയെ മേലാൽ ഭരിക്കാൻ അവനു കഴിയില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവനു സമർപ്പിക്കുന്നു. പാപത്തിന്റെയും സാത്താന്റെയും ഭരണകപ്പലിൽ നിന്ന് പുറത്തുവരാൻ ദൈവം നമ്മോട് പറയുന്നു. അവൻ യേശുവിനെ മനുഷ്യവർഗത്തിന്റെ ഭരണാധികാരിയും എല്ലാവരുടെയും രാജാവുമായി നിയമിച്ചിരിക്കുന്നു. ആകയാൽ അവരെ വിട്ടു പുറത്തു വരികയും വേർപ്പെട്ടിരിക്കുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. 2 കൊരിന്ത്യർ 6:17.